ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്കത്ര വലിയ സുഖമില്ല. നല്ല കടുത്ത ജലദോഷമുണ്ട്, ശരീരവേദനയുണ്ട്. കഴിഞ്ഞ അവസാനത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്ത പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നടുത്ത് ഷാവുവിൻ്റെ വോയിസിന് എന്താ പറ്റിയെന്ന്. നല്ല ജലദോഷമായിരുന്നു. നമ്മുടെ ഫൈസൽ സി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഡിറ്റർ, അതുപോലെ തന്നെ ഷെരീജ് പൂനൂർ പി എൻ ആറിൻ്റെ ദീപേഷ് കിടഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു, കുറേ വെള്ളത്തിലൊക്കെ പോയി ചാടി. അപ്പോൾ ഭയങ്കര ജലദോഷമാണ്, അപ്പോൾ വോയിസ് മാറി കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ തീർത്തും വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇന്നലെ പോസ്റ്റ് ചെയ്യാതിരുന്നത്. കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു, എന്താ ഷാവുൽക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഥ പോസ്റ്റ് ചെയ്യാത്തത്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി കഥ ഇട്ടാൽ കാണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഭയങ്കര ജലദോഷമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക അല്ലേ. എന്നാലും ഒരു അഞ്ചാറ് എപ്പിസോഡ് കൂടി ഉണ്ടാവും നമ്മുടെ ജാനിയുടെ സ്വന്തം കാശി. ഇന്നലെ ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊറോണ കഴിഞ്ഞിട്ട് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ മേ ബി ഒരു കോഴിക്കോട്, മലപ്പുറം അല്ലെങ്കിൽ തൃശ്ശൂർ, ഈ ഒരു മൂന്ന് ഡിസ്ട്രിക്റ്റിൽ ഏതെങ്കിലും വെച്ച് എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും നടത്തുന്നത്. വരാൻ പറ്റുന്നവരൊക്കെ വരിക, കൊറോണ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. എനിവേ നമുക്ക് തുടങ്ങാം അല്ലേ. തീരെ വയ്യ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നുഞ്ഞേരി. പുലർച്ചെ എഴുന്നേറ്റ ശേഖരനോട് മഹിയെല്ലാം പറഞ്ഞു. ഒരു ഞെട്ടലോടെ അയാളെല്ലാം കേട്ടിരുന്നു. റൂമിന് വെളിയിൽ നിൽക്കുന്ന കാശിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്ന ജാനി കണ്ടു. അവൻ്റെ കണ്ണീരിനെ പിടിച്ചു നിർത്താൻ ആർക്കുമാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ശേഖരൻ തരിച്ചിരിക്കുകയായിരുന്നു. കുറേ നേരം അയാൾ മിണ്ടാതിരുന്നു. പിന്നെ എപ്പോഴും അയാൾ മരിച്ചുപോയ ഒറ്റവരുടെ പേര് പറഞ്ഞ് വാവിട്ട് കരയുമ്പോൾ സത്യങ്ങളെല്ലാം പറഞ്ഞ് പിടിച്ചു വെച്ച വേദനയുടെ തേങ്ങൽ കാശിയിൽ നിന്ന് പൊട്ടിക്കരച്ചിലോടെ പുറത്തേക്ക് വന്നു. അച്ഛാ, കരയാതെ. മഹിയും മക്കളും ബാക്കിയുള്ളവരും അയാളെ പൊതിഞ്ഞു പിടിച്ച് കരയുമ്പോൾ കാശി വെളിയിൽ നിന്ന് നിലത്തിരുന്ന് കരയുകയായിരുന്നു. ജാനി അവനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. കാശിയേട്ടാ. അവൻ നിർത്താ കരയുന്ന കണ്ട് ജാനി ഇടറിയ സ്വരത്തോടെ അവൻ വിളിച്ചു. ലക്ഷ്മി ശേഖരന്റെ മടിയിൽ കിടന്ന് കരയുകയായിരുന്നു. ദത്തൻ ശേഖരനെ നോക്കാനാവാതെ ഒരു കയ്യാൽ മുഖം മറച്ചിരുന്ന് കരയുകയായിരുന്നു. ആർക്കും പരസ്പരം മിണ്ടാനാവാത്ത അവസ്ഥ. ശേഖരൻ മഹിയുടെ നെഞ്ചിൽ കിടന്ന് കരയുക തന്നെയായിരുന്നു. എല്ലാവരും കരയുന്ന കണ്ട് അപ്പവും കരയാൻ തുടങ്ങി. ശേഖരന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളും അവിടെ ഉണ്ടായിരുന്നെങ്കിലും കരഞ്ഞു തീർക്കട്ടെ വേദനകളെന്ന് അവരും കരുതി. മഹിയുടെ നെഞ്ചിൽ തളർന്ന മിഴികളോടെ ഇരിക്കുന്ന ശേഖരനെ കാശി റൂമിന് വെളിയിൽ നിന്ന് നോക്കി. അവന്റെ ആ നോട്ടം ശേഖരന്റെ ചങ്ക് പിടപ്പിച്ചു. അയാളുടെ കണ്ണിൽ കൊച്ചു കാശി തെളിഞ്ഞു വന്നു.
മോനെ, അച്ഛന്റെ പൊന്ന്, ഇങ്ങോട്ട് വാടാ.
അയാൾ തളർന്ന സ്വരത്തോടെ അവനെ ഇരുകൈ നീട്ടി വിളിച്ചു. കാശിയുടെ നെഞ്ചിൽ തറഞ്ഞുപോയി അച്ഛന്റെ വാക്കുകൾ. കാശി കരഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നു.
എന്റെ പൊന്ന്.
ശേഖരൻ അവനെ വാരിപ്പൊണർന്നു. അച്ഛന്റെ ഉമ്മകൾ മുഖത്തു പതിയും തോറും കാശിയുടെ ഉള്ളിലെ നോവുന്ന മുറിവുകൾ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ലക്ഷ്മി സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചു.
കാശി, അച്ഛന്റെ പൊന്ന്, അച്ഛന്റെ പൊന്നെ. ഒരുപാട് വേദനിച്ചോളാ പൊന്നെ. അച്ഛൻ അടിച്ചപ്പോ മാപ്പ് തായോ പൊന്നെ.
അവന്റെ ദേഹമൊക്കെ തലോടി ശേഖരൻ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി.
അച്ഛന്റെ കുട്ടിയൊന്ന് വിളിച്ച് എന്നെ, ഞാനൊന്ന് കേൾക്കട്ടെ. അച്ഛനൊന്ന് വിളിക്കണ.
കാശി വിളിക്കാൻ ശ്രമിച്ചിട്ടും അവന് പുറത്തേക്ക് വാക്കുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല.
വിളിക്കുവച്ചു അച്ഛന്ന്
മഹി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാശി വാക്കുകൾ കിട്ടാതെ അവനെയും അച്ഛനെയും മാറി മാറി നോക്കി. ജാനി അവരുടെ റൂമിലേക്ക് ഓടിപ്പോയി ആഞ്ജനേയ സ്വാമിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. കാശി അപ്പോഴും അച്ഛനെ വിളിക്കാനാവാതെ അയാൾക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു.
അച്ഛാ.
ജാനി അയാൾക്കരികിലിരുന്നു. അവളുടെ കയ്യിലുള്ള ആഞ്ജനേയ സ്വാമിയുടെ ഫോട്ടോ കണ്ട് കാശി അവൾ തുറിച്ചു നോക്കി.
മതി, ഉള്ളിയുള്ള സ്നേഹം പിടിച്ചു വെച്ചത് അച്ഛനറിയോ? അച്ഛന്റെ മുഖം കണ്ട് പ്രാർത്ഥിച്ച കാശിയിട്ട് എന്ന് ഉണരുന്ന് അച്ഛനാണ് ഏട്ടന്റെ ഹീറോ. അച്ഛന് ജീവനാണ് കാശിയേട്ടന്.
കൊച്ചു, ശേഖരൻ അവന്റെ താടി പിടിച്ചു വരുത്തിക്കൊണ്ട് അമ്പരപ്പോടെ വിളിച്ചു.
അച്ഛേ, എനിക്ക് വീർക്കാൻ കഴിയില്ല നിങ്ങള്. എനിക്ക് എന്റെ ദൈവമാണ് എന്റെ അച്ഛൻ. ഞാൻ നേരിട്ട് കണ്ട എന്റെ ദൈവം എന്റെ പട്ടിയെ പോലെ തല്ലിയാലും എനിക്ക് വീർക്കാൻ കഴിയില്ല എന്റെ അച്ഛേ. ഇത്രയും എന്നെ സ്നേഹിച്ച എന്റെ അച്ഛേ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. മാപ്പ് താച്ചേ.
കാശി ശേഖരനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
നീ എന്നെ തോൽപ്പിച്ചല്ലോടാ പൊന്നെ.
ശേഖരൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറെ നേരം അവർ അതേ ഇരിപ്പ് തുടർന്നു. അച്ഛന്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറാതെ കാശി ഇരുന്നു. അവന്റെ മുടിയിലും ദേഹത്തും തലോടിക്കൊണ്ട് ശേഖരനും ഇരുന്നു. ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് അടങ്ങും. സച്ചി ശേഖരന്റെയും കാശിയുടെയും ഇരുത്തം അതുപോലെ ക്യാമറയിലേക്ക് പകർത്തി. ആഹാ, എന്താ ലുക്ക്! ശേഖര മാമയുടെ ഇത്ര ലുക്കുകൾ നമുക്ക് ഇപ്പോഴാണ് കണ്ടത്. സമാധാനത്തോടെയുള്ള ചിരി, അരെ വാ! സച്ചി പറഞ്ഞു കേട്ട് ഗീത അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. സച്ചി, മിണ്ടാ നിൽക്ക്, എല്ലാവരും ചിരിക്കാനുള്ള മൂടിലല്ല, മിണ്ടാതിരിക്കണം. ഗീത മെല്ലെ അവനെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, എന്തോന്ന് ചേച്ചി ഇത്, ഇത്രയും കാലം ഉള്ളിൽ ഇത്രയും വേദന വെച്ച് എല്ലാവരും നടന്നു. ഇനിയുള്ള ഓരോ നിമിഷവും ഹാപ്പി ആയിരിക്കണം. നമ്മുടെ സന്തോഷം ഇല്ലാതാക്കിയവർക്ക് നമ്മൾ തന്നെ ശിക്ഷയും നൽകണം, അല്ലേ അളിയ? ഞാൻ ചെറിയ വായിൽ വലിയ വർത്താനം പറഞ്ഞു തോന്നിയെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. മനസ്സിൽ തോന്നിയ കാര്യത്തെ തുറന്നു വരാൻ ഒരിക്കലും പേടിക്കണ്ടെന്നാണ് എന്റെ അളിയൻ കാശിനാഥ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ജീവിച്ചാ പോരെ ശേഖരമാമേ. അവന്റെ ചോദ്യം കേട്ട് ശേഖരന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നപ്പോൾ എല്ലാവരുടെയും കരഞ്ഞു വീർത്ത മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. കാശി അച്ഛന്റെ അരികിൽ നിന്ന് പോയതേയില്ല. അച്ഛന്റെ നെഞ്ചോട് ചേർന്ന് അയാളുടെ സ്നേഹത്തോടെയുള്ള തലോടിൽ ലയിച്ചുകൊണ്ട് അവനിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ സ്പർശനം കൊണ്ട് മാത്രം അവർ സ്നേഹം പങ്കുവച്ചു. തന്റെ നെഞ്ചിൽ മിണ്ടാതിരിക്കുന്ന കാശിയുടെ നെറ്റിയിൽ ശേഖരന് ഉമ്മ വെച്ചു. കാശി അച്ഛന്റെ കവിളിൽ ഉമ്മ വെച്ചു. ലക്ഷ്മി അവരുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹകരങ്ങളിൽ ലയിച്ചു കിടക്കുന്ന അവനെ സന്തോഷത്തോടെ എല്ലാവരും നോക്കി നിന്നു.
കൊച്ചു, ഞാൻ വിലക്കിയ വിലക്കുകളെല്ലാം ഇന്നത്തോടെ തീരുവാണ്. ഇനി അച്ഛന്റെ പൊന്നു നിലത്തിരുന്ന് ആഹാരം കഴിക്കരുത്. എനിക്കത് സഹിക്കുന്നില്ല കാശി. അവരോടുള്ള പക തീർന്നിട്ടേ അച്ഛൻ തന്ന വിലക്കുകളിൽ നിന്ന് മോചിതനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോഴേ സമാധാനമായിട്ട് അച്ഛന്റെ സ്നേഹം എനിക്ക് ആസ്വദിക്കാനാവൂ. ശേഖരന്റെ തോളിൽ കിടന്ന ജാനിയുടെ കവിളിൽ കാശി തലോടി. താങ്ക്സ് ജാനിക്കുട്ടി. അവന്റെ കൈവളിൽ അവൾ മുത്ത നൽകി. എല്ലാവരും ആക്കി ചിരിച്ചപ്പോൾ ജാനി ചമ്മലോടെ ശേഖരന്റെ നെഞ്ചിനൊളിച്ചു. എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്ന സിദ്ധുവിനെ ശേഖരൻ അരികിലേക്ക് വിളിച്ചു. അരുന്ധതി എല്ലാം അറിഞ്ഞ് ആരെയും നേരിടാൻ കഴിയാതെ ശ്രീലഹത്ത് എന്നെ മുറിയിൽ കുറ്റബോധം കൊണ്ട് തനിയായിരുന്ന് കരയുകയായിരുന്നു.
ശേഖരൻ മാമയോട് ദേഷ്യമുണ്ടോ നിനക്ക്?
അയ്യോ, അങ്ങനെയൊന്നുമില്ല മാമേ, ഞാനിപ്പോ ഹാപ്പിയാണ്. എല്ലാവർക്കും സത്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എന്നെ ഇവരെല്ലാവരും ചേർത്ത് വിളിച്ചല്ലോ, സന്തോഷം. അവൻ ശേഖരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി സിദ്ധുവിന്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടി. ഗോവിന്ദൻ അരുന്ധതിയുമായി അങ്ങോട്ട് വന്നു. ആരെയും നോക്കാനാവാതെ അരുന്ധതി തലതാഴ്ത്തി നിന്ന് കരഞ്ഞു.
അരുമോളെ!
ശേഖരൻ അവരുടെ അരികിലേക്ക് പോയി ചുമൽ പിടിച്ച് വിളിച്ചപ്പോൾ അരുന്ധതി കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിലേക്ക് വീണു. ശേഖരൻ അവരുടെ ചുമൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവർ എല്ലാവരെയും നോക്കി മാപ്പ് പറഞ്ഞ് കൈകൂപ്പി. കാശി അവരുടെ മിഴികൾ തുടച്ചു കൊടുത്തപ്പോൾ അരുന്ധതി കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. ദത്തിനോടും ലക്ഷ്മിയോടുമെല്ലാം അവർ മാപ്പ് പറഞ്ഞു. എല്ലാവരും അവരോട് ക്ഷമിച്ചു. കാശിയും സിദ്ധുവും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ജാനി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവരെ നോക്കി നിന്നു. കാശിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനിടയിൽ സിദ്ധു ജാനിയെ നോക്കി. അവൻ നോക്കിയതും അറിയാതെ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അവൾ മുഖം കുനിച്ചു. സിദ്ധു അവൾക്ക് അരികിലേക്ക് നടന്നു.
ഹലോ!
ജാനിയൊന്നും മിണ്ടിയില്ല. അവൾ തേങ്ങുകയാണെന്ന് അവന് മനസ്സിലായി.
എന്റെ ജാനിക്കൂട്ടം കരയാണോ? ആ കുറുമ്പിപ്പെണ് എവിടെ? ആ ചെരുപ്പെടുത്ത് രണ്ടടി കൂടി തരുമോ?
ദുഷ്ട, പറഞ്ഞുകൂടായിരുന്നു എന്നോട്. ഞാൻ എത്ര തല്ലി പറഞ്ഞുകൂടായിരുന്നു എന്നോട്. എത്ര വെറുപ്പാണെങ്കിലും എനിക്ക് ഇഷ്ടമായിരുന്നു എന്റെ സിദ്ധുവേട്ടനെ. എനിക്ക് മാപ്പ് തായവേട്ട.
അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു.
സാരല്ലടാ.
നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു. എന്റെ ജാനിക്കുട്ടി, എനിക്ക് കരയുന്നത് നീ എന്നും സിദ്ധാർത്ഥനെ തോഴിയും എന്റെ തോഴന്റെ പെണ്ണുമാണ്. അവളെ നെഞ്ചോട് ചേർത്ത് അവൻ കാശിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ജാനി മിഴികൾ തുടച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് നീങ്ങി അവനെ കെട്ടിപ്പിടിച്ചു.
കാശിയേട്ടാ, വെറുതെ വിളുത്തവന്മാരെ.
ഇല്ല, പക വീട്ടാൻ പോകുമ്പോ നിന്നെയും ഞാൻ കൊണ്ടുപോകും.
ഞാൻ വരും കാശിയേട്ടാ, അയാളെ എനിക്ക് നേരിട്ട് കാണണം. എന്റെ അമ്മയെ കൊന്ന കാലന്.
സ്വന്തം അച്ഛനുള്ള പക അവളുടെ കണ്ണിൽ അവൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഒരുപാട് ഫീലോടെ അവതരിപ്പിക്കേണ്ട ഭാഗങ്ങളാണ് ഇനി വരുന്നത്. പക്ഷേ ഈ ഒരു ജലദോഷം കാരണം എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ തന്നെ കേട്ടതാണ്. അപ്പോൾ ഇന്നലെ ഒരു പാർട്ടി ഇടാതിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, എന്താ ഷാവൽക്ക ഇങ്ങനെ ഡിലേ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഒരു എപ്പിസോഡ് ഇട്ടതാണ്. അപ്പോൾ ഇത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സാറ്റിസ്ഫൈ, ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. സോ ഒരു 5 മിനിറ്റേ ഉള്ളൂ തോന്നുന്നു ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സംതൃപ്തിയുടെ ഒന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഈ ഒരു ജലദോഷം മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കാരണം കാശി എല്ലാവരും പവർഫുള്ളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതാണ്, അല്ലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശബ്ദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എന്തോ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. സോ ഇതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻഷാ അള്ളാ എല്ലാം മാറിയിട്ട് നാളെ മുതൽ ബാക്കി പോലെ എപ്പിസോഡ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സഹകരിക്കുക.